ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
സെപ്റ്റംബർ 15 BBC എഴുതിയ ഒരു വാർത്ത മുംബൈയിലെ SS ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ നേരിടുന്ന ഓക്സിജൻ ക്ഷാമത്തെക്കുറിച്ചായിരുന്നു. 50 കിടക്കകളുള്ള ആശുപത്രിയിലെ 44 കിടക്കകളും കോവിഡ് രോഗികളാൽ നിറഞ്ഞിരിക്കുന്നു. ഇവരിൽ ബഹുഭൂരിപക്ഷത്തിനും ഓക്സിജൻ ടാങ്ക് വഴി കുഴലിട്ട് കൃത്രിമവായു നൽകിക്കൊണ്ടിരിക്കുന്നു. ആ ആശുപത്രിയിലാകട്ടെ 4 ഓക്സിജൻ ടാങ്കുകളാണ് ഉള്ളത്. ഇതിൽ 2 ഇതിനകം ഫുള്ളായി കഴിഞ്ഞു. രോഗികളുടെ എണ്ണം കൂടുന്തോറും ഓക്സിജൻ കിട്ടാത്ത സ്ഥിതി വരുന്നു. BBC വാർത്തയിൽ ഇങ്ങനെ തുടരുന്നു. അന്ന് ആ രാത്രി മുഴുവൻ ആശുപത്രി ഉടമ അങ്കിത് സേത്തിയ മുംബൈയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള 10 ഓക്സിജൻ സപ്ലൈയേഴ്സിനെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഒരാളുടെ കൈവശവും ആവശ്യത്തിന് ഓക്സിജൻ ടാങ്ക് ലഭ്യമല്ല. പുലർച്ചെ 2 30 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു ആശുപത്രിയിൽ നിന്നാണ് 20 വലിയ ഓക്സിജൻ സിലിണ്ടറുകൾ ലഭ്യമാക്കാൻ അങ്കിതിന് സാധിച്ചത്. അപ്പോഴും തീർന്നില്ല പ്രശ്നം. ഈ സിലിണ്ടറുകൾ കൊണ്ടുവരാൻ വാഹനങ്ങളില്ല. ഒടുവിൽ ആശുപത്രിയിലെ ആംബുലൻസ് 5 സിലിണ്ടറുകൾ എത്തിക്കുകയായിരുന്നു. ഈ 20 സിലിണ്ടറുകൾ 12 നേരത്തേക്ക് മാത്രമേ തികയൂ എന്ന് ആ ആശുപത്രി ഉടമ പറയുന്നുണ്ട്. ഇതാണ് സ്ഥിതി. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം കോവിഡ് രോഗികളിൽ 15% കൃത്രിമശ്വാസം നൽകേണ്ടി വരും. ഏതെങ്കിലും തരത്തിലുള്ള ശ്വാസോച്ഛ്വാസ ബുദ്ധിമുട്ടിന്റെ ലക്ഷണങ്ങളില്ലാത്തവർക്കും ഓക്സിജൻ നൽകേണ്ടി വരും. കാരണം സൈലന്റ് ഹിപ്പോക്സിയ എന്ന് വിളിക്കുന്ന ഓക്സിജന്റെ അളവ് കുറയുന്ന അവസ്ഥ കോവിഡ് രോഗികളിൽ കാണപ്പെടുന്നു എന്നത് തന്നെ. ഇന്ത്യയിൽ ക്ലിനിക്കൽ ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തിയില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടാവസ്ഥയെക്കുറിച്ചാണ് ഈ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചത്. ഇപ്പോൾ പ്രതിദിനം 2,700 ഓക്സിജനാണ് ആശുപത്രികളിലും കെയർ സെന്ററുകളിലും കൺസ്യൂം ചെയ്യുന്നത് എന്നുകൂടി പറയുന്നുണ്ട്. നോക്കൂ, ഏപ്രിൽ മാസത്തിൽ ഇത് വെറും 750 മാത്രമായിരുന്നു. അതിന്റെ കാരണം നമുക്കൊക്കെ അറിയാം. പ്രതിദിനം ഇന്ത്യയിൽ കോവിഡ് രോഗികളുടെ എണ്ണം കൂടി വരുന്നു. 90,000 കേസുകളാണ് ഓരോ ദിവസവും. ഈ ഭീകരസ്ഥിതിയെക്കുറിച്ച് പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം ഉന്നയിക്കപ്പെട്ടു. മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെയുള്ള MP ഡോക്ടർ ഭഗത് ആണ് ഈ വിഷയം ഉന്നയിച്ചത്.
കോവിഡ് ഹോസ്പിറ്റലിൽ ഓക്സിജൻ ജാതാ ഹൈ കോയി കം ഹൈ തോ മുജേ ആപ്സെ റിക്വസ്റ്റ് കർനാ ഹൈ കി ഇസ് ഹർ സ്റ്റേറ്റ് മേ ഓക്സിജൻ ഈക്വൽ സപ്ലൈ ഹോനാ ചാഹിയേ ഔർ ആസേപാസേ നഹി ഹോനാ ചാഹിയേ ഉത്നാ ഹി നഹി തോ ഓക്സിജൻ കാ സിലിണ്ടർ കാ റേറ്റ് പൂരേ ദേശ് മേ
ഓക്കെ ജി ധന്യവാദ്.
मैं बीइंग अ डॉक्टर मुझे समझता है ऑक्सीजन
धन्यवाद डॉक्टर भगवत जी.
पेशेंट है तो ज्यादा ऑक्सीजन लगता है. अगर ऑक्सीजन टाइम दिया तो डेथ हो सकता है. तो मुझे रिक्वेस्ट है कि सीरियसली लेके गंभीरता से सब्जेक्ट लेना चाहिए और ऑक्सीजन सप्लाई रेगुलर होना चाहिए.
ഇതാണ് അവസ്ഥ. പറഞ്ഞു വന്നത് ഒരു ബിഗർ പിക്ചറിൽ ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യം പറഞ്ഞപ്പോൾ ദിനം പ്രതി രോഗികളുടെ എണ്ണം കൂടി വരുന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ അവസ്ഥ കൂടി ഓർക്കാൻ വേണ്ടിയാണ്. ഇത്രയും കാര്യങ്ങളിൽ കൃത്യമായ മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട് എന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഉറപ്പ് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ പറഞ്ഞതനുസരിച്ച് ഓക്സിജൻ വിലക്കയറ്റം, കൃത്രിമക്ഷാമം എന്നിവ നടത്തുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. ആഗോളതലത്തിലുള്ള സ്ഥിതിവിവര കണക്കുകൾ പരിശോധിക്കുമ്പോൾ കോവിഡ് രോഗത്തോടനുബന്ധിച്ചുണ്ടാകുന്ന ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് രോഗിയുടെ രക്തത്തിലെ ഓക്സിജൻ അളവ് കുറയുന്നു എന്നാണ് റിപ്പോർട്ട്. ഇത് രോഗിയെ അപകടാവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ആശുപത്രികളിൽ ആവശ്യാനുസരണം ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിച്ചത് എന്നും മന്ത്രിയുടെ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. അതായത് കേരളത്തിൽ കോവിഡ് ചികിത്സയ്ക്കായി 7.63 മെട്രിക് ടൺ ഓക്സിജൻ ആവശ്യമെന്നിരിക്കെ 177 മെട്രിക് ടൺ ഓക്സിജൻ വിവിധ സംവിധാനങ്ങൾ വഴി ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന് മന്ത്രി പറയുന്നു. കോവിഡ് 19 രോഗബാധിതരിൽ വെന്റിലേറ്റർ ചികിത്സയിലുള്ളവർ, വാർഡുകളിലും മറ്റ് അനുബന്ധ മേഖലകളിലും ഓക്സിജന്റെ സഹായത്തോടെ ചികിത്സയിലിരിക്കുന്നവർ, ആശുപത്രികളിൽ നിലവിൽ ലഭ്യമായ ഓക്സിജന്റെ അളവ് എന്നിവ പ്രതിദിന ഓക്സിജൻ ഓഡിറ്റിൽ വിശകലനം ചെയ്യും എന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. കോവിഡ് ചികിത്സയ്ക്ക് ശേഷം ഗാർഹിക ചികിത്സയിലോ ഇതര ചികിത്സാ മേഖലയിലോ കഴിയുന്നവർക്ക് രക്തത്തിലെ ഓക്സിജൻ അളവ് പരിശോധിച്ചുറപ്പാക്കാൻ 21,000 ഫിംഗർ ടിപ്പ് പൾസ് ഓക്സിമീറ്ററുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. കൂടാതെ സംസ്ഥാനത്തെ കോവിഡ് ആശുപത്രികളിൽ 600 ഡെസ്ക്ടോപ്പ് പൾസ് ഓക്സിമീറ്റർ, വിവിധ തരത്തിലുള്ള 2,004 വെന്റിലേറ്ററുകൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി പറയുന്നുണ്ട്. പറഞ്ഞു വന്നത് കോവിഡിനെ നേരിടാനുള്ള അതിതീവ്ര ശ്രമങ്ങളിലാണ് നമ്മുടെ നാട്. അതിനൊപ്പം നിൽക്കുക എന്നതാണ് നമ്മുടെ കടമ.